പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റിലെ സകല അംഗങ്ങളെയും അറിയുകയാണ് ലോകത്തിൽ എന്നെ കേൾക്കുന്ന ഏവരോടും പറയാനുള്ള കാര്യം, സ്വർഗത്തിൽ ദൈവം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിന് നന്മയായി മാറുവാനായിട്ട് ഇടയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സ്വർഗത്തിലെ ദൈവം ഒരു സ്പെഷ്യൽ ഫുഡ് ജനത്തിന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്വർഗത്തിലെ ദൈവം വിലമതിക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക ക്യാരക്ടറാണ്, ആ ക്യാരക്ടറിന്റെ പേരാണ് സൗമ്യത അഥവാ മീക്നെസ്. ദൈവസന്ധിയിൽ വിലയേറിയ ഒരു ക്യാരക്ടറാണ്. ദൈവസന്ധിയിൽ വിലയേറിയ ഈ ക്യാരക്ടർ മനുഷ്യന്റെ ഉള്ളിൽ, ഈ സ്വഭാവം മനുഷ്യന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്താൽ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവർക്ക് ഭൂമിയിലെ ഭരണമാണ്, അല്ലെങ്കിൽ ഭൂമിയെ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. വാഗ്ദത്തം എന്ന് പറയുന്നത് കാരണം ആസ് എൻ എക്സ്ചേഞ്ച് വാല്യൂ ആണ്. എക്സ്ചേഞ്ച് വാല്യൂ, മീക്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ആൻ എക്സ്ചേഞ്ച് വാല്യൂ ദൈവസന്നിധിയിൽ. അപ്പോൾ ഇത് നമുക്ക് ഓരോരുത്തർക്കും, ദൈവരാജ്യ സുവിശേഷം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകണം. അപ്പോൾ ഇന്ന് പലർക്കും അറിയത്തില്ല എന്താണ് ഈ മീക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധത്തിൽ രണ്ട് വചനങ്ങളെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ടേ കടന്നു വരാം. ഇതിനു മുമ്പ് നാം കേട്ട ആ സന്ദേശവുമായി ബന്ധത്തിൽ നമ്മൾ എസ്തേറിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോ നമ്മൾ അവിടെ ഒരു വചനം വായിച്ചു, എസ്തേറിനെ ആരൊക്കെ കണ്ടോ അവർക്കൊക്കെ എസ്തേറിനോട് വലിയ പ്രിയമായിരുന്നു. ആ സമയത്തും തന്നെ എസ്തേറിന് തൻ്റെ ജീവിതത്തിൽ താഴ്മയും ഉണ്ടായിരുന്നു. അപ്പോ മീക്നെസ് ഉള്ള വ്യക്തിക്ക് ധാരാളം ഗുണങ്ങൾ അതോട് കൂടെ ഉണ്ടാവും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതുമായുള്ള ബന്ധത്തില് നമുക്കൊരു വചനം വായിച്ച്, രണ്ട് വചനങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് വരാം. ഒന്ന് പത്രോസ് 3:4, അതിനുശേഷം മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കാം. 1 പത്രോസ് 3:4, അത് മലയാളത്തില് ആദ്യം വായിക്കാം, തുടർന്ന് അതിന് ഇംഗ്ലീഷ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന് 3 മുതൽ വായിച്ചാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും. അതുകൂടി വായിക്കാം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളത് അല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അപ്പോ നമ്മളെ ഇതിനെ ബാലൻസ് ചെയ്ത് വേണം പോകാനായിട്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദൈവദാസന്മാർക്ക് ഫോക്കസ് വന്നത് മുഴുവൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്കാണ്. കാരണം നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളത് അല്ല. പുറമേ നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കണം. കർത്താവിന് ഒരിക്കലും അപമാനം ഉണ്ടാക്കുവാൻ അനുവദിക്കരുത്. മാന്യമായ രീതിയിൽ ധരിക്കുക, ശരീരത്തെ കവർ ചെയ്തുള്ള വസ്ത്രം ധരിക്കുക. വസ്ത്രം വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ. അപ്പൊ കഴിഞ്ഞ നാളിൽ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഫോക്കസ് പോയതെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം ഒരു കമ്പാരിസൺ നടത്തുകയാണ്. നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അത് അല്ല പ്രാധാന്യം, അത് സെക്കൻഡറി ആണ്. പ്രാധാന്യമേറിയ, ദൈവസന്ധിയിൽ വിലയേറിയ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ കാണുന്ന ആ വലിയ കോട്ടും വലിയ സാരിയും വലിയ ഡ്രസ്സൊക്കെ ഇട്ട് മനുഷ്യന്റെ മുമ്പിൽ വിലയേറിയതാകാൻ നമ്മൾ നോക്കുന്നു അല്ലേ. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞു ദൈവസന്ധിയിൽ വിലയേറിയ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഈ സൗമ്യതയുള്ള ആ സ്വഭാവമാണ് ദൈവസന്ധിയിൽ വിലയേറിയത്. അതാണ് താഴെ പറയുന്നത്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ, മറഞ്ഞിരിക്കുന്ന ഇന്നർ മാൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാവുന്നു. അപ്പോ ദൈവസന്നിധിയിൽ വിലയേറിയതാ. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കി, ഇത് ഇന്നർ ഡ്യൂട്ടി. മനുഷ്യന്റെ അകത്തെ ആ സൗന്ദര്യം ഇതിലൂടെ റിഫ്ലക്ട് ചെയ്യും. അതായത് ഈ അകത്ത് ഈ സൗമ്യതയുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ആത്മമണ്ഡലത്തിലെ സുന്ദരനും സുന്ദരിയുമാണ്. അത് എപ്പോഴും റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, പുറമേക്ക് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഇതുമായി മനസ്സിലായി. അതിനെ ഇംഗ്ലീഷ് വായിക്കുമ്പോ ഇതാ നമുക്ക് എവിടെ ഇങ്ങനെ കാണാം. ഇതാ NLT ആണ് ഞാൻ വായിക്കുന്നത്, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ വായിക്കുന്നത്. യു ഷുഡ് ക്ലോത്ത് യുവർ സെൽഫ് ഇൻസ്റ്റെഡ് വിത്ത് ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ. ദ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം വിത്തിൻ, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സൗന്ദര്യം, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സൗന്ദര്യം. ഈ സൗന്ദര്യം ഉണ്ടെങ്കിൽ പ്രിയ സഹോദര, നിന്റെ മുഖത്ത്, അല്ലെങ്കിൽ പ്രിയ സഹോദരി, നിന്റെ മുഖത്ത് സൗന്ദര്യമില്ലെങ്കിലും നീ സൗന്ദര്യമുള്ളതായി വെളിപ്പെടും. അല്ല, നിന്റെ ഉള്ള സൗന്ദര്യം അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. ആളുകൾ നിന്നോട് അട്രാക്ട് ചെയ്യപ്പെടും. സൗമ്യതയുള്ളവന്റെ അല്ലെങ്കിൽ സൗമ്യത ഉള്ളവരുടെ ജീവിതം ഓട്ടോമാറ്റിക് താഴ്മയുള്ളതായിരിക്കും. ഇതുകൊണ്ടാണ് എസ്തേറിനെ കുറിച്ച് പറയുമ്പോ, എസ്തേറ് 127, അതായത് ഒരു കുടില് വളർന്ന അപ്പനും അമ്മയും ഇല്ലാത്തൊരു അനാഥ പെൺകുട്ടി, ഇതാ 127 സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഇതാ ആ റാണിയായി മാറിയപ്പോ, രാജ്ഞിയായി മാറിയപ്പോ, ഇനി ഇതാ താനിതാ ആരിതാ അടിയെന്നുള്ളൊരു ലെവലിലായി മാറി. അപ്പോഴും ഇതാ കാവൽക്കാരനായിരിക്കുന്ന മോർദാക്കായി അവിടെ ഉണ്ട്. അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, അപ്പോഴും ആ സ്ത്രീ ഉണ്ടല്ലോ ഈ മോർദേക്കായിക്ക് കീഴ്പ്പെട്ട് മോർദേക്കായി പറഞ്ഞ അനുസരിച്ച് ജീവിച്ചു. ഇത് സൗമ്യതയുടെ ഒരു പ്രത്യേകതയാണ്. സൗമ്യതയുള്ളവന് താഴ്മയും ഉണ്ട്, ഓട്ടോമാറ്റിക്കാ. സാധാരണ ആളുകൾ അങ്ങനെയല്ല. ഇത് ഇതാ എന്തെങ്കിലുമൊക്കെ മറ്റേ ആളെ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ താഴ്മയോടെ നിൽക്കും. താഴ്മയോടെ ഉണ്ടെങ്കിൽ ഇവൻ ഒരു കമ്പനിയിൽ നോക്കിയേ, ഒരു കമ്പനിയിൽ ആളുകൾ പുതിയതായിട്ട് വരുമ്പോ മുതലാളിയുടെ അടുക്കൽ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ അടുക്കലൊക്കെ വളരെ താഴ്മയായിരിക്കും. എമാനെ സാറേ, സാറ് പറഞ്ഞ പോലെ സാറേ അങ്ങനെയായിരിക്കും എപ്പോഴും അല്ലേ. പക്ഷേ ഇതാ കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു ടെക്നിക്കൽ ആണെങ്കിൽ കുറച്ച് ടെക്നിക്കലൊക്കെ ഒന്ന് പഠിച്ചു, ആ ബിസിനസ് എങ്ങനെയൊക്കെ നടത്തണം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മുതലാളി പറഞ്ഞൊന്നും കേൾക്കൂല. പിന്നെ മുതലാളി പറഞ്ഞു, കാരണം അതുവരെ ഉണ്ടായിരുന്നുള്ളൂ താഴ്മ. നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനമുള്ള ആ ലെവല് വരെയോ താഴ്മയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ അറിവിന്റെ ഒപ്പത്തിനൊപ്പം എത്തിക്കഴിഞ്ഞ പിന്നെ താഴ്മയില്ല. പക്ഷേ യഥാർത്ഥ സൗമ്യതയുള്ള വ്യക്തി ഇതാ അവിടെ വീണ്ടും താഴ്മയോടെ നിൽക്കും. ഇതാണ് എസ്തേറിൽ കണ്ട ബ്യൂട്ടിഫുൾ നേച്ചർ. അവ വീണ്ടും ആ മോർദേക്കായി ഇതാ ഒരു കൊട്ടാര കാവൽക്കാരനാണ്. കാവൽക്കാരനെ അനുസരിച്ച് രാജ്ഞി മുന്നോട്ടേക്ക് പോകുന്നു. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോർമൽ ഹ്യൂമൻ നേച്ചറിൽ നമുക്ക് നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്നവരെ കീഴ്പ്പെടാൻ പറ്റും. നമ്മളെക്കാൾ താഴ്ന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നവർക്ക് കീഴ്പ്പെടാൻ നമുക്ക് കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഭാര്യ യഥാർത്ഥത്തിൽ ഭർത്താവിന് കീഴ്പ്പെടേണ്ടതാണ്. പക്ഷേ ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെടാൻ ബുദ്ധിമുട്ട് വരും. ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെടാൻ ബുദ്ധിമുട്ട് വരും. ഭാര്യ ഭർത്താവിനേക്കാൾ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെടാൻ ബുദ്ധിമുട്ട് വരും. ഇതൊരു ഹ്യൂമൻ നേച്ചറാ. ഇനി മക്കൾ, ഇതാ മക്കൾ മാതാപിതാക്കന്മാരെ കീഴടങ്ങി ഒരു പരിധിയിലൊക്കെ ഒരു ജീവിക്കും, നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എന്നാൽ ഇതിനിടയിൽ നല്ല മക്കളുമുണ്ട്, ദൈവവചനത്തെ വളർത്തുന്ന നല്ല മക്കളുണ്ട്. എന്നാൽ ഇവർ കീഴടങ്ങി ഇവർ ജീവിക്കും ഒരു വിധത്തിൽ, ഒരു ലെവല് വരെ ജീവിച്ച്. കാരണം നിവൃത്തിയില്ല, കാരണം എൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ലെവല് വരെ അനുസരിക്കാൻ താല്പര്യമില്ല എങ്കിലും അനുസരിച്ച് ജീവിച്ചു പോരും. ഇനി അവർക്ക് ആ പിതാവ് മാതാവ് ഇതാ അവരുടെ ചോരയും നീരും ഒക്കെ കൊടുത്ത്, ഇതാ അവരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരെ ഒരു നിലയിലാക്കി, അവരെ ഒരു ഉന്നത വിദ്യാഭ്യാസം കൊടുത്തൊരു നിലയിലാക്കി, അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. പിന്നെ കീഴടങ്ങുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എന്നാൽ സൗമ്യത അങ്ങനെയല്ല. സൗമ്യത ഈ എസ്തേറിനെ പോലെയാണ്. എത്ര ഉയർന്ന സ്ഥാനമാണെങ്കിലും സൗമ്യത കീഴടങ്ങുന്നു. അതൊരു ബ്യൂട്ടിഫുൾ നേച്ചറാണ് പ്രിയ സഹോദരങ്ങളെ. ഈ ഒരു നേച്ചർ നമ്മുടെ ജീവിതത്തിലും വേണം. ഹല്ലേലൂയ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ സൗമ്യതയുള്ളവൻ അവൻ ഇഞ്ഞ അകത്ത് സുന്ദരനാണ്, സുന്ദരിയാണ്. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഇനി ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകട്ടെ. ഇവിടെ പറയുന്നു ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാന്ന് പറയണം, വിലയേറിയത്. ഇതിന്റെ എക്സ്ചേഞ്ച് ആയിട്ടാണ് ദൈവം അവരെ ഭൂമിയുടെ കിങ്ഡം ഏൽപ്പിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇതിന്റെ ഒരു എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ടാണ് ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുന്നത്. അവർ ഭൂമിയെ അവകാശം ആക്കും. ആ ഒരു ക്വാളിറ്റി ഗിരിപ്രഭാഷണത്തിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. Oh Lord, I love you. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. Oh Lord, I love you. സൗമ്യതയുള്ളവൻ, അതാണ് മീക്ക് എന്ന് പറയുന്നത്, മീക്ക്നെസ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ഭാഗ്യവാന്മാരാ, ദേ ആർ ബ്ലെസ്ഡ്. കാരണം എന്താണെന്നറിയാമോ? അവർ ഭൂമിയെ അവകാശം ആക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പിന്നെ നമ്മള് സ്വർഗരാജ്യത്തിന്റെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അവസാനം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കണം, അല്ലെ? ദൈവത്തിന്റെ വചനം പറയുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സാധാരണ ഗിരിപ്രഭാഷണമൊക്കെ ദൈവസഭകളിൽ വളരെ വിരളമായിട്ടേ പ്രസംഗിക്കാറുള്ളൂ. കാരണം അതവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ദൈവത്തോട് സ്നേഹമുള്ള പലരും, നല്ല ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്, പക്ഷെ പലർക്കും ഈ സംഭവം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർക്കത് പ്രസംഗിക്കാനും ബുദ്ധിമുട്ടാണ്. നിന്റെ ഒരു കാരണത്തടിക്കുന്നത് മറു കാരണം കാണിച്ചു കൊടുക്കണം, നിന്നോടുള്ള ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നതിനോട് ഇരു നാഴിക നടക്കണം. കാരണം ഇതൊക്കെ മനസ്സിലാകാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോ പിന്നെ സ്വാഭാവികമായി ഇതൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ അതുകൊണ്ടാണ് അധികം പ്രസംഗിക്കാതെ താല്പര്യമുള്ള പലരും ഉണ്ട്. ഇതാ അതിൽപ്പെട്ട ആ ഒരു ഭാഗമാണ് സൗമ്യതയുള്ളവൻ ആ ഭൂമി അവകാശമാക്കും. കാരണം എന്തുവാ? ദൈവസന്നിധിയിൽ സൗമ്യത എന്ന് പറയുന്നത് വലിയ വിലയേറിയ ഒരു സമ്പത്താണ്. ഇതിന്റെ എക്സ്ചേഞ്ച് ആയിട്ടാണ് ഈ സ്വഭാവമുള്ളതിന്റെ, ഇതാ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ് ഭൂമിയുടെ അവകാശം. ഇന്ന് സൗമ്യതയുള്ളവർ പലപ്പോഴും, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗമ്യതയുള്ളവന്റെ ഭൂമി പോകും, അടുത്ത ആള് അത് മാന്തിക്കൊണ്ടുപോകും, വേലി മാന്തി കയറ്റി കയറ്റി കെട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സൗമ്യതയുള്ളവൻ ഭൂമിയെ അവകാശം ആക്കും. അപ്പോ എന്താണ് ഈ സൗമ്യത? എന്താണ് ഇതൊന്നും മനസ്സിലാക്കാൻ തക്കവണ്ണം സൗമ്യതയുള്ളവന്റെ ഗുണം എന്താണ്? അപ്പൊ നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ ക്യാരക്ടേഴ്സിനെ, ഓരോ വ്യക്തിത്വങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുവാനായിട്ട് എന്താണ് ഈ സൗമ്യത. കാരണം സൗമ്യത എന്ന് പറയുന്നത് ഇന്നർ ബ്യൂട്ടി ആണെന്ന്, ദ ബ്യൂട്ടി ദാറ്റ് എമനേറ്റ്സ്, നമ്മുടെ അകത്തുനിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വിലയേറിയ, അത് അവസാനിക്കാത്ത ദ എറ്റേണൽ ബ്യൂട്ടിയാണെന്ന് നമുക്ക് കേട്ടു. അപ്പോൾ തന്നെ സൗമ്യത വിലയേറിയ, ദൈവം വില കൽപ്പിക്കുന്ന ആ ഒരു വാല്യൂ സിസ്റ്റമാണെന്നും കേട്ടു. ഇതിനായിട്ട് ഇങ്ങനെയുള്ളവർക്കാണ് ദൈവം എന്ത് കൊടുക്കുന്നത്? ഭൂമിയെ കൊടുക്കുന്നത്. അവർ ഭൂമിയെ അവകാശം ആക്കും. അപ്പോ എന്താണ് ഈ നേച്ചർ നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മോശ ദൈവത്തിന്റെ ഗൃഹത്തിലൊക്കെയും വളരെ സൗമ്യനായിരുന്നു. ദൈവഗൃഹത്തിലൊക്കെയും വളരെ സൗമ്യനായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തുടർന്ന് ആ മോശയിലൂടെ സ്വർഗത്തിലെ ദൈവം എന്താണ് ചെയ്തതെന്നും നമുക്ക് മനസ്സിലാക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ Numbers chapter 12 verse 3 അവിടെ എഴുതിയിരിക്കുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും ആദി സൗമ്യനായിരുന്നു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും ആദി സൗമ്യൻ ആയിരുന്നു. ഹല്ലേലൂയ. ഈ സൗമ്യതയുള്ളവർക്ക് ഒരു പ്രത്യേക സൗമ്യതയുള്ളവർക്കാണ് സ്വർഗത്തിലെ ദൈവം തന്റെ അധികാരം കൊടുക്കുന്നത്. അവരെയാണ് ദൈവം തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ അത് കേൾക്കാനും അത് ഒന്ന് അറിഞ്ഞിരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. സൗമ്യതയുള്ളവർക്ക് ദൈവം, സൗമ്യതയുള്ളവരെ ദൈവം ഭൂമിയെ വാഴുവാൻ ഉപയോഗിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത് അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുന്നത്. ഇതാ ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ആ സൗമ്യത ഉണ്ടെങ്കിൽ പ്രത്യേകത, ദൈവത്തിന്റെ വഴികളിൽ ദൈവം അവരെ നടത്തും. ദൈവത്തിന്റെ വഴികൾ ദൈവം അവരെ അറിയിച്ചു കൊടുക്കും. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഓ ലോർഡ് ഐ ലവ് യു. സങ്കീർത്തന പുസ്തകം, ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. അതിന്റെ 25-ാം അധ്യായം 9-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് ദൈവിക വഴികളിൽ ജയകരമായി നടക്കണോ, ഈ ഒരു നേച്ചർ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പൊ ഈ നേച്ചർ എന്താണെന്ന് അറിയാതെ എങ്ങനെയാ നമുക്ക് ജയകരമായി നടക്കാൻ കഴിയുക? ഒരു എഴുതിയിരിക്കുകയാണ് 25:9, സൗമ്യതയുള്ളവരെ, സങ്കീർത്തന 25:9 കേട്ടോ, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. അതായത് സൗമ്യതയുള്ളവരെ ദൈവം ദൈവത്തിന്റെ ന്യായത്തിൽ നടത്തുന്നു. ദൈവത്തിന്റെ ന്യായത്തിൽ നടത്തുന്നു, അതായത് ദൈവത്തിന്റെ വഴികളിൽ ദൈവം നടത്തും. ഇനി അടുത്തത്, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോ ദൈവം തന്റെ വഴി ആർക്കെ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ? സൗമ്യതയുള്ളവർക്കാണ് ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുക. അവരെ ദൈവം തന്റെ ന്യായത്തിൽ നടത്തും, തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എപ്പോഴും കാണുന്നത്, ദൈവം മോശയ്ക്ക് തന്റെ വഴികളെ കാണിച്ചു കൊടുത്തു, പക്ഷെ ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുത്തില്ല. ഇസ്രായേൽ ജനത്തിന് തന്റെ പ്രവൃത്തികളെ കാണിച്ചു കൊടുത്തു, ചില അത്ഭുതങ്ങളെ കാണിച്ചിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ മോശയ്ക്ക് വഴിയെ കാണിച്ചു കൊടുത്തു. കാരണം മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു. സൗമ്യതയുള്ളവരെ ദൈവം തനിക്ക് ഭൂമിയെ വാഴുവാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം താൻ ഭൂമിയെ വാഴുവാൻ അവരെ സമ്മതിക്കുക കൊള്ളു. ആ ഭാവം നമുക്കൊന്ന് ചിന്തിക്കാം. ഇതാ സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായം. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, ദൈവം തന്റെ വഴികളെ മോശയെയും, വഴി ആർക്ക് പറഞ്ഞു കൊടുത്തു? മോശയ്ക്ക്. തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ വഴികളെ അല്ല കിട്ടിയത്, അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കുറെ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു, മന്ന കിട്ടുന്നത് ആ പ്രവൃത്തിയൊക്കെ കാണിച്ചു. പക്ഷെ വഴി മുഴുവൻ പറഞ്ഞു കൊടുത്തത് മോശയ്ക്ക്. കാരണം സൗമ്യതയുള്ളവന് ദൈവം തന്റെ വഴിയെ പഠിപ്പിക്കുന്നു, അവനെ ദൈവം തന്റെ ന്യായത്തിൽ നടത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ക്യാരക്ടറിന്റെ ഗുണം കണ്ടോ? ഇത് ഒരു എറ്റേണൽ ബ്യൂട്ടിയാണ്, ഒരു എറ്റേണൽ ബ്യൂട്ടി. ഒരു ഭൂമിയിലെ ഒരു ബ്യൂട്ടി പാർലറും പോകാതെ കർത്താവിന്റെ ആ ബ്യൂട്ടി പാർലർ നിലകൊള്ളുന്നവർക്ക് ഈ ഒരു സൗന്ദര്യം വർദ്ധിക്കുവാനായിട്ട് ഇടയാകും. അത് നിങ്ങളുടെ ശാരീരിക സൗന്ദര്യം വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങളൊരു ശരീരത്തിൽ വിരൂപമായ ഒരു വ്യക്തിയാണോ എങ്കിലും ഇതാ നിങ്ങളുടെ അകത്തൊന്ന് ഈ ബ്യൂട്ടി വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ആ വിരൂപതയെ മാറ്റി നിങ്ങൾക്ക് ആ ബ്യൂട്ടി തരുവാനായിട്ട് ഈയിടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം തന്റെ വഴികളെ മോശിയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? പ്രവൃത്തി മാത്രം കണ്ടാൽ മതിയോ അതോ ആ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കണം? വഴികളെ മനസ്സിലാക്കുന്നത് ദൈവ സൗമ്യത ഉള്ളവനാണ് തന്റെ വഴികളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇനി ഇതിന്റെ സ്പിരിച്വൽ സെറ്റപ്പ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതിന്റെ സ്പിരിച്വൽ സെറ്റപ്പ് എന്താണെന്ന് ഒന്ന് ഇവിടെ പറഞ്ഞു തരാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. സൂമിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Lord, I love you. We thank you, Father. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ മനസ്സിലാകണമെങ്കിൽ നിങ്ങളെ ഞാൻ ആദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പല വിഷയങ്ങൾക്കും പരിഹാരം കടന്നു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും ഒരു വിവാഹമോചനവുമായിട്ടുള്ള ബന്ധത്തിൽ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ തർക്കിച്ച് കടന്നു വരുന്ന സമയത്ത് മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വിവാഹമോചനം കൊടുക്കുവാനായിട്ട് ഉപേക്ഷണോത്രം കൊടുത്താൽ മതി ഉപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് നേരെ പോയത് ആദിയിലേക്കാണ്. ആദിയിൽ അങ്ങനെയല്ല ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഇതാ ഭൂമിയെ മനുഷ്യൻ വാഴുവാനാണ്. ഇന്നലെ നിങ്ങൾ കേട്ട സന്ദേശം, അത് ബൈബിൾ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തൊഴിലവസരമാണ് മനുഷ്യന്റെ പിന്നിലെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പുറകിലെ കാരണം ഒരു തൊഴിലവസരം. ആ തൊഴിൽ വേറൊന്നുമല്ല, ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കണം. അപ്പോ ഇതാ ഇതിനു വേണ്ടി ദൈവം മനുഷ്യനെ ഈ ഭൂമിയെ വാഴുവാൻ വേണ്ടി നിശ്ചയിച്ച് നിയമിച്ചാക്കിയപ്പോൾ മനുഷ്യനെ ദൈവം ആക്കിയിരുന്ന ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അത് സൗമ്യതയുള്ള ഒരു സ്വഭാവമായിരുന്നു. ആ നേച്ചറിൽ നിന്നാണ് മനുഷ്യൻ മാറിപ്പോയത്. അവിടേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോവുക. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ എന്ന് വെച്ചാൽ ആദ്യമുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക കഴിയുള്ളൂ. അപ്പോൾ ആദ്യമുള്ള അവസ്ഥയിൽ നമ്മൾ മാറിപ്പോയത് കൊണ്ടാണ് തിരികെ വരേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായുള്ള ബന്ധത്തിൽ ഞാനൊരു വൃക്ഷത്തെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വൃക്ഷമാണ്. വൃക്ഷത്തിൻ്റെ പേരാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ആ വൃക്ഷത്തിന് രണ്ട് സൈഡുകളുണ്ട്. ആ വൃക്ഷത്തിന്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളായിരുന്ന സൈഡ്. പിന്നെ മറ്റൊന്ന് ദൈവത്തോട് നമ്മൾ അനുസരണം കാണിച്ചപ്പോൾ ഉണ്ടായ സൈഡ്. രണ്ടും രണ്ട് സൈഡാണ്. ഇതാ ഈ തലയെ നിങ്ങൾ സങ്കല്പിക്കുക. നന്മ തിന്മകളെ കുറിച്ച് അറിവ് വൃക്ഷമാണ് സങ്കല്പിക്കുക. ഈ ഇടത് കൈയും വലത് കൈയും, ഇടത് കൈയ് ദൈവത്തോട്, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴുള്ള അവസ്ഥ. എന്നാൽ ഇതാ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് നന്മ തിന്മകളെക്കുറിച്ച് വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് തുടർന്ന് ഇതാ ഈ ഭാഗത്തേക്ക് മാറി, വൃക്ഷത്തിന്റെ മറുഭാഗത്തേക്ക് മാറി. അത് ഇപ്പോഴുള്ള അവസ്ഥ. ഇതുമായിട്ട് ബന്ധത്തില് ആ വൃക്ഷത്തെ നിങ്ങൾക്ക് ഇതാ ഫേസ്ബുക്കിലൂടെ കാണുന്നവർക്ക് ആ വൃക്ഷത്തെ കണ്ടോ. ഇത് രണ്ടാവസ്ഥയാണ്. ഒന്ന് ഇതാ ദൈവ സൃഷ്ടിച്ചപ്പോൾ ഉള്ള അവസ്ഥ. ഭരിക്കുക, ഇതെവിടെ റെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. വാഴുക, വാഴുവാൻ വേണ്ടി സൃഷ്ടിച്ചപ്പോൾ ഉള്ള അവസ്ഥ. എന്നാൽ ഇതാ നന്മ ദുർലഭ വൃക്ഷത്തിന്റെ ഫലം, വൃക്ഷം അതിന്റെ ഫലം കഴിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്ത മണ്ഡലത്തേക്ക് പോയി, പുറത്തേക്ക് പോയപ്പോൾ ഇവിടെ ഡെത്ത്, മരണത്തിന്റെ അവസ്ഥ, ഇവിടെ ഭരണത്തിന്റെ അവസ്ഥ. വൃക്ഷത്തിന്റെ ഒരു സൈഡ്, അതായത് പിൻപിൽ, എന്നാൽ വൃക്ഷത്തിന് ശേഷം അത് അവിടെ മരണത്തിന്റെ അവസ്ഥ. രണ്ടവസ്ഥകളും വേറെ വേറെയാണ്.
ഞാൻ സൂമിൽ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഹല്ലേലൂയ്യ.
സ്ക്രീൻ ഷെയർ ആയോ? ആയി.
Oh Lord, I love you. Father, we thank you. ദാസ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാണാൻ
പറ്റുന്നുണ്ടോ?
ദാസ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാണുന്നത് കാണാം. The tree of knowledge of good and evil, അതിന്റെ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ ഭരണം,
മറ്റേ സൈഡിൽ മരണം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ലക്ഷത്തിന്റെ ഫലം നീ തിന്നാൽ ഭരിക്കാൻ സൃഷ്ടിച്ച നീ മരണത്തിലേക്ക് പോകും. ശ്രദ്ധിച്ചോ, ഭരിക്കാനാണ് നിന്നെ സൃഷ്ടിച്ചേ. ആർക്കു വേണ്ടി? എന്റെ പ്രോപ്പർട്ടി. ദൈവം പറഞ്ഞു, എന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയെ എനിക്കു വേണ്ടി നീ വാഴണം. അതിനുവേണ്ടി ഉണ്ടാക്കിയേ. അപ്പോ ആ വൃക്ഷത്തിന്റെ ഒരു സൈഡിൽ ഭരണമാണ്, ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേ. എന്നാൽ ഈ മനുഷ്യർ, അവരുടെ സെലക്ഷൻ മാറിപ്പോയി. ഈ നന്മ തിന്മകളെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു മറു സൈഡിലേക്ക് മാറി, മരണത്തിലേക്ക് മാറി. അപ്പോ ഭരണം മാറി, ഇന്ന് മരണമായി മാറി. അതുകൊണ്ടാ അപ്പൂപ്പൻ മരിച്ചുപോയി, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വൃക്ഷത്തിന്റെ സൈഡ് മാറിയതുകൊണ്ടാണ്. സൈഡ് മാറിപ്പോയി, ഭരണം മാറി, മരണമായി മാറി. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലതിൻ്റെയൊക്കെ ഉള്ളിൽ ഒന്ന് തോന്നണുണ്ട്, എൻ്റെ ദൈവമേ, എനിക്ക് സൈഡ് മാറണം, എനിക്ക് സൈഡ് മാറണം, എനിക്ക് മരണത്തിൻ്റെ സൈഡ് നിന്നാൽ പോരാ, എനിക്ക് ഭരണത്തിൻ്റെ സൈഡിലേക്ക് വരണം. അങ്ങനെ ആരുടെയെങ്കിലും ഉള്ളിൽ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ആ ഉള്ളവരെ ജയിച്ചു. കാരണം താല്പര്യമില്ലാതെ നമുക്ക് ഇതാ ഏത് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ ആ ഭക്ഷണത്തോട് താല്പര്യമില്ല എങ്കിൽ നമുക്കതിനെ കഴിക്കാൻ പറ്റില്ല. വിശപ്പില്ലാത്തതിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ദാഹമില്ലാത്തവന് കുടിക്കാൻ പറ്റില്ല. അപ്പോ ഈ ഒരു ദാഹം ഉണ്ടാകണം. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവത്തിന്റെ വചനം പറയും, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യം സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക, അവർ ഭൂമിയെ വാഴട്ടെ, ഭൂമിയെ ഭരിക്കട്ടെ. എന്നാൽ ആ സമയത്ത് തന്നെ പറഞ്ഞു, നീ നന്മ തിന്മകളെ കുറിച്ച് അറിയേണ്ട ഫലം തിന്നരുത്. തിന്നാൽ എന്തു പറ്റും? തിന്നാൽ പ്രിയ സഹോദര, നീയെ മരിക്കും. ആദം അത് അനുസരണക്കേടിലൂടെ അത് കഴിച്ചു. ഇതാ അവരുടെ ഏരിയ മാറി, അവർ മരണത്തിന് കീഴ്പ്പെട്ടു. ഇപ്പൊ മരണത്തിന്റെ ഏരിയയിലാണ്, ഭരണത്തിന്റെ ഏരിയയിലല്ല. മരണം അവരെ വാഴുകയാണ്, ഏരിയ മാറി. അപ്പൊ ഇതിന്റെ സ്പിരിച്വൽ സ്ട്രക്ചറാണ് ഈ പറയുന്നത്. അപ്പോ ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത പിക്ചർ. സൂമിലൂടെ കാണുന്നവർക്ക് അടുത്ത പിക്ചർ കണ്ടു. ആ വൃക്ഷത്തിന്റെ പേരാണ് ട്രീ ഓഫ് നോളജ് ആൻഡ് ഗുഡ് ആൻഡ് ഈവിൾ. മറ്റൊരു പേര് അതിന്റെ 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 പ്രവർത്തനമാണ് ബന്ധത്തിൽ പറയാണ്, ദ ട്രീ ഓഫ് സെൽഫ് റെയിൻ. സ്വയം ഭരണത്തിന്റെ റെയിൻ ആണ്, സ്വയം ഭരണം. സ്വയം ഭരണം ശ്രദ്ധിച്ചാട്ടെ, സ്വയം ഭരണം. ആരോ ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്, ദയവ് ചെയ്ത് മാർക്ക് ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് സൂം അല്ലെ. ശ്രദ്ധിച്ചാട്ടെ, അപ്പോ ശ്രദ്ധിച്ചാട്ടെ, സ്വയം ഭരണം, സ്വയം ഭരണം, സ്വയം ഭരണത്തിന്റെ ഒരു തലമാണ്. അതായത് ഇവിടെ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ആദ്യ ഭാഗം, ഭരണത്തിന്റെ സ്ഥലം, മനുഷ്യൻ സ്വയം ഭരണമല്ല, അവിടെ ദൈവം മനുഷ്യനിലൂടെ വാഴുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവം മനുഷ്യനിലൂടെ, ഹെവൻലി ഇമ്പാർട്ടേഷനിലൂടെ, സ്പിരിച്വൽ ഇമ്പാർട്ടേഷനിലൂടെ വാഴുകയാണ്. അവിടെ മനുഷ്യൻ നന്മയും തിന്മയും ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, മനുഷ്യൻ നന്മയും തിന്മയും ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. പകരം തന്റെ ഹൃദയത്തിൽ ദൈവം ചിന്ത തരും. ആ ചിന്ത കിട്ടിയാൽ തനിക്ക് ദൈവം തന്ന വായിലൂടെ പറയുക, കയ്യിലൂടെ ചെയ്യുക. അത് ചെയ്യാൻ തക്കവണ്ണം കണ്ണും ചെവിയൊക്കെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് മനുഷ്യൻ. മനുഷ്യൻ നന്മയും തിന്മയും ഒന്നും തീരുമാനിക്കേണ്ട, അതൊക്കെ തീരുമാനിച്ച് നന്മ മാത്രം മനുഷ്യനിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അകത്തുനിന്ന് പുറത്തേക്കുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ഈ റെയിൻ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം സൂമിലൂടെ കാണുന്നവർക്ക്. ഓ ലോർഡ്, ഐ ലവ് യു. ഈ ഒരു മണ്ഡലത്തിൽ, ഇപ്പൊ റെഡ് കഴ്സർ മൂവ് ചെയ്യുന്ന ആ മണ്ഡലത്തിൽ, അവിടെ മനുഷ്യൻ, പ്രിയ സഹോദരങ്ങളെ, അവിടെ മനുഷ്യനിലൂടെ ദൈവം വാഴുകയാണ്. മനുഷ്യനാണ് വാഴുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യനിലൂടെ ദൈവം വാഴുകയാണ്. അവിടെ മനുഷ്യന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവൻ കാഴ്ചയാൽ കണ്ടിട്ടൊന്നും ചെയ്യണ്ട, കേട്ടിട്ടൊന്നും ചെയ്യണ്ട, കാഴ്ചയെയും കേൾവിയെയും അവൻ ഉപയോഗിച്ചാൽ മതി. എന്തിന്? ദൈവം അകത്ത് തരുന്ന ചിന്തകളെ അവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന ഡിവൈൻ ഇമ്പാർട്ടേഷൻ, ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ അവൻ പുറത്തേക്ക് നടത്തിയാൽ മതി. അവൻ തീരുമാനിക്കേണ്ട നന്മയും തിന്മയും അവൻ തീരുമാനിക്കണം. അല്പം ആഴമുള്ളതാണ്, ശ്രദ്ധയോടെ ഇരിക്കുക. അത് നമ്മുടെ യഥാർത്ഥ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമ്മളല്ല നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത്, പകരം ഇതാ ശ്രദ്ധിച്ചേ, പകരം ദൈവമാണ് നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. ദൈവമാണ് നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. പക്ഷെ ഇന്ന് അവസ്ഥകളൊക്കെ മാറിപ്പോയി. ഇന്ന് ആ അവസ്ഥകളൊക്കെ, പ്രിയ സഹോദരങ്ങളെ, മാറിപ്പോയി. ഇന്ന് നമ്മൾ തീരുമാനിക്കണം നന്മയും തിന്മയും ഒക്കെ. അപ്പോ പകരം ദൈവം മനുഷ്യനിലൂടെ വാഴുന്നു. അപ്പോ നിങ്ങൾ ചോദിക്കുവാതെ എങ്ങനെയാണ് ആ സിസ്റ്റം? പ്രിയ സഹോദരങ്ങളെ, ആദം പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ? സ്കൂളിലെ ബ്രിട്ടീഷ് കരിക്കുലത്തിലോ CBSE കരിക്കുലത്തിലോ? ഇല്ലല്ലോ. ഇതൊന്നും പോകാതെ എങ്ങനെ ഭൂമിയെ വാഴാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഒരു IAS എങ്കിലും പാസ്സായല്ലേ, ഒരു ഡിസ്ട്രിക്ട് എങ്കിലും വാഴാൻ പറ്റും. ഇത് ഭൂമി മുഴുവൻ വാഴണ്ടേ? എങ്ങനെ പറ്റും? ആദമേ, നീ ഒന്നും അറിയണ്ട, നിന്റെ തലയായ ദൈവത്തിന് എല്ലാം അറിയാം. നീ നന്മയും തിന്മയും ഒന്നും തീരുമാനിക്കണ്ട, നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് ദൈവം തന്ന വാഗുണ്ടും കൈകൊണ്ടും കണ്ണും ചെവിയും ഉപയോഗിച്ച് നീ അങ്ങ് ചെയ്താൽ മതി. കണ്ണിനെ ചെവിയെ ആശ്രയിക്കരുത്, അതിനെ ഉപയോഗിക്കാനേ പാടുള്ളൂ, ദൈവത്തെ ആശ്രയിക്കണം. അങ്ങനെ ചെയ്താൽ മതി. ഇതാ ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവം അതെങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദൈവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞിരിക്കുക, സകല ജീവജാലങ്ങളെയും മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുപോകും. മനുഷ്യ ഇവർക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ. എന്നിട്ട് ഈ മനുഷ്യനെ അറിയത്തില്ല ഇതിനെ പേരിടാനായിട്ട് യഥാർത്ഥത്തിൽ, കാരണം മനുഷ്യൻ ഇതുവരെയും പേരിട്ടിട്ടില്ല ആർക്കും. പക്ഷെ മനുഷ്യൻ അവയെ എന്തൊക്കെയാണോ വിളിച്ചത് അതൊക്കെ അതിന് പേരായി. അപ്പൊ മനുഷ്യൻ എവിടെ നിന്ന് കിട്ടി ഈ അറിവ്? ഇന്നത് ഇന്നത് വിളിക്കണമെന്ന്. അന്ന് ഇന്നത്തെ പോലെ ഗൂഗിൾ ഉണ്ടായിരുന്നു, അതോ യാഹു ഉണ്ടായിരുന്നു? പിന്നെ എവിടെ നിന്ന് കിട്ടി? ആഹാ, അവന്റെ ഗൂഗിള് വലിയ ഗൂഗിളാണ്. ആ ഗൂഗിളാണ് സർവപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുക. ആ ദൈവം തന്റെ ആത്മാവിനാൽ അവന് കൊടുക്കുന്ന ഡിവൈൻ ഇമ്പാർട്ടേഷൻ, ഡിവൈൻ നോളജ് അവൻ വായിലൂടെ വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. വളരെ സിമ്പിൾ. അകത്ത് കൊടുക്കുന്ന ഡിവൈൻ നോളജ് അവന്റെ വായിലൂടെ വിളിച്ച് പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ദൈവമാണ് അവനിലൂടെ ജീവിക്കുന്നേ. ഇതാണ് ഒടുക്കത്തെ ആദമായ ക്രിസ്തു എന്ന് പറഞ്ഞൊരു കാര്യം. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനാണ് നിങ്ങളുടെ മോഡൽ, ഞാനാണ് നിങ്ങളുടെ മോഡൽ. പിന്നെ എങ്ങനെയാണ് ക്രിസ്തു അങ്ങ് പ്രവർത്തിക്കണേ? ഒന്നില്ലെങ്കിൽ സ്കൂളിലെങ്കിലും പോകണം, അല്ലെങ്കിൽ ഒരു 10 ക്ലാസ്സെങ്കിലും പഠിക്കണ്ടേ? ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇതാ PG ഒക്കെ എടുത്തിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അതും വലുതായിട്ടും ചെയ്യാൻ പറ്റില്ല, അത് അല്പം മാത്രം. പക്ഷെ അങ്ങെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കർത്താവ് പറയുന്നത് എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? ഞാനല്ല പ്രവർത്തിക്കുന്നേ, ദൈവമാ പ്രവർത്തിക്കുന്നേന്നേ. യേശുവിനെ കുറിച്ച് പറയുന്നു, യഹൂദന്മാർ പറയാ, ഈ പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവൻ എങ്ങനെയാ ഈ ഞാനും ഒക്കെ വന്നേ? യേശു പറയുന്നു, പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്റെ ഉള്ളിൽ പിതാവ് വസിച്ചിട്ട് പിതാവ് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുകയാണെന്നേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കിവിടെ ഇത് ഇതുമായിട്ടുള്ള ബന്ധത്തില്, ഓ ഫാദർ വി താങ്ക് യു. യോഹന്നാന്റെ സുവിശേഷം അതിനു മുമ്പ്, ആ സോറി, ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 5:19 യേശു പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവാണ് നമ്മുടെ മോഡൽ കേട്ടോ. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും പറ്റില്ല, ആ എന്തെങ്കിലും അല്ലാതെ പറ്റുന്നതാണ് നമ്മളുടെ വൃക്ഷത്തിന്റെ അപ്പുറത്തുള്ള ജീവിതം. ശ്രദ്ധിച്ചേ, എന്നിട്ട് പറയാണ്, അവൻ, അതായത് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ആ വണ്ണം തന്നെ ചെയ്യുന്നു. അപ്പൊ പിതാവ് എവിടെയാ ചെയ്യുന്നേ? ഈ പിതാവ് ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള പിതാവ് ക്രിസ്തു എന്ത് ചെയ്യണം, ക്രിസ്തു എന്ത് പറയണം എന്ന് കൊടുക്കുന്ന ആ വെളിപ്പാടിലാണ് ക്രിസ്തു പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് യഹൂദന്മാർ പറഞ്ഞത്, പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവൻ എങ്ങനെ ഈ പരിപാടിയൊക്കെ ചെയ്യണം? ദാ ശ്രദ്ധിച്ച്, യോഹന്നാന്റെ സുവിശേഷം 12:49-50 വാക്കുകൾ അവിടെ എഴുതിയിരിക്കുകയാണ്. യേശു പറയാണ്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, ഞാന് ആ വൃക്ഷത്തിന്റെ ആ നന്മതിയുള്ള വൃക്ഷത്തിന്റെ ഇപ്പുറത്ത് മരണത്തിന്റെ മേഖലയിലാണ് സ്വയമായി സംസാരിക്കുന്നത്, മരണത്തിന്റെ മേഖലയിൽ. എന്നാൽ ഭരണത്തിന്റെ മേഖലയിൽ സ്വയമായി സംസാരിക്കത്തില്ല, അവിടെ ദൈവമാണ് മനുഷ്യരിലൂടെ വാഴുന്നത്. ശ്രദ്ധിച്ചേ, ഇത് നാം മനസ്സിലാക്കാം, ഭരണത്തിന്റെ മേഖലയിൽ, ഒരു യഥാർത്ഥ ദൈവത്തിന്റെ മേഖലയിൽ സ്വയമായി സംസാരിക്കുകയില്ല. ഈ വൃക്ഷമാണ് മനുഷ്യനെ സ്വയത്തിലേക്ക് നടത്തിയത്, നന്മ തിന്മകളെ കുറിച്ച് മനുഷ്യനറിഞ്ഞ്, അതാണ് അതിനെ ട്രീ ഓഫ് സെൽഫ് റെയിൻ എന്ന് എഴുതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുകയാണ്, കഥ പറയാം, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. എന്റെ അകത്ത് നിന്ന് കിട്ടുന്ന ആ കൽപ്പനക്കനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ജീവിക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്കാണ്. നിങ്ങൾ ജീവിക്കുന്നത് പോലെ പുറത്തുനിന്ന് അകത്തേക്കല്ല, നിങ്ങൾ ന്യൂസ് കേട്ട് ജീവിക്കുന്നു, പേപ്പർ വായിച്ച് ജീവിക്കുന്നു, അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നു, ലോകത്തിൽ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ കാഴ്ചയാൽ ജീവിക്കുന്നു, ഞാൻ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, എന്റെ പിതാവിൽ നിന്ന് കേൾക്കുന്ന വചനത്തിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ ഭരണം? ഇതാ യോഹന്നാന്റെ സുവിശേഷം 14:10 അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, വീണ്ടും പറയുന്നു സ്വയമല്ല, സ്വയത്തിന്റെ മണ്ഡലത്തിലല്ല ഞാൻ, സ്വയമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, പകരം ഞാൻ എവിടെയാ സംസാരിക്കുന്നത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ആരാ പ്രവർത്തിക്കുന്നേ, ആരാ വാഴുന്നേ? പിതാവാണ് വാഴുന്നത്. എങ്ങനെ? പിതാവ് മനുഷ്യനായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ ഈ ഭരണം? ഈ ഭരണം ദൈവമാണ് ഭൂമിയെ വാഴുന്നത്. ആരിലൂടെയാണ്? മനുഷ്യരിലൂടെയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യ, നീയും നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ഒരാവശ്യവുമില്ല, ദൈവമാണ് നിന്നിലൂടെ വാഴുന്നത്. സർവപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവമാ വാഴുന്നേ, നിന്നിലൂടെ വാഴുന്നേ. അതുകൊണ്ട് നീ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. ദൈവം നിന്റെ അകത്ത് തരുന്ന ഡിവൈൻ ഇമ്പാർട്ടേഷൻ നീ വായിലൂടെ വിളിച്ച് പറഞ്ഞാൽ മതി. നീ സ്വയമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയായിരുന്നു സൃഷ്ടിച്ചപ്പോ, ഇന്ന അവസ്ഥ മാറിപ്പോയി, ഇന്ന അവസ്ഥ മാറിപ്പോയി. ഇതായിരുന്നു സൃഷ്ടിച്ചപ്പോഴുള്ള അവസ്ഥ. ദൈവം മനുഷ്യനിൽ വസിച്ച് അവനെ ഡിവൈൻ നോളജ് ഇമ്പാർട്ടി അവന്റെ ഹൃദയത്തിൽ. ഇതിന്റെ പേരാണ് റവലേഷൻ, വെളിപ്പാട്. അത് മനുഷ്യൻ ചെയ്താൽ മതി, അത് മനുഷ്യൻ ചെയ്താൽ മതി. ആദത്തിലോട്ട് നോക്കിയ ആദം ഒരു പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ, ഒരു ഇന്റർനെറ്റിന്റെ, ഒരു ഗൂഗിളിന്റെ സഹായം ഇല്ലാതെ ഇതിനൊക്കെ പേരിട്ടു, ഒക്കെ പേരിട്ടു. ആദ എന്തിട്ടോ അതൊക്കെ അവർക്ക് പേരായി. ആദമേ, നീ ഈ പേര് എങ്ങനെ നിനക്ക് കിട്ടിയേ? ഡിവൈൻ ഇമ്പാർട്ടേഷൻ, ഡിവൈൻ ഇമ്പാർട്ടേഷൻ. ഇന്ന് ഒരു കൊച്ചിന്റെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പേരിടാൻ പോലും എന്തോരം പാടാ. ഒരു പേര് കണ്ടുപിടിക്കണേ ബ്രദറെ, സിസ്റ്ററെ, ഒരു പേര് വേണം കേട്ടോ. എന്ത് ഒരു പേര്? ഇത് എത്ര പേരാ? ശ്രദ്ധിച്ചേ, ഇനി ഇനി അടുത്തത്. അപ്പോ ദൈവത്തിന്റെ വചനം പറയാണ്, ഈ ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിന് തോന്നി. അപ്പോ ദൈവം ആദത്തെ ഒരു ഡീപ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അതിന്റെ വാരിയെല്ലിൽ ഒന്ന് വലിച്ചെടുത്തു. അപ്പൊ അതെന്താ? ഭയങ്കര ഉറക്കത്തില്ല, ഭയങ്കര ഉറക്കത്തില്ല, ഡീപ് സ്ലീപ്പാ. വാരിയെല്ല് ഊരിയെടുത്താൽ അറിയാത്ത ഉറക്കമുണ്ടോ? എന്തൊരുക്കാണല്ലേ. ഇതാ വാരിയെല്ല് ഊരിയെടുത്തു, അറിയണില്ല പുള്ളി, അത്രയും വലിയ ഉറക്കത്തില്ല. അതിനുശേഷം ദൈവം ആ വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ആ ഡിവൈൻ നോളജ് ശ്രദ്ധിച്ചാട്ടെ. ഇതാ ഒരു സ്ത്രീയാക്കി മനുഷ്യനെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഈ മനുഷ്യൻ ഇത്ര നേരം എന്തു ചെയ്യായിരുന്നു? ഉറങ്ങായിരുന്നില്ലേ? ചെറിയ ഉറക്കം വല്ല ആണ്, വലിയ ഉറക്കമാ, വലിയ ഉറക്കം. ഇതാ പലപ്പോഴും പലരോടും പല ഭാഗത്ത് പറയാനുണ്ട്, ഓ കള്ളം വന്നാല് വീടിടിഞ്ഞാ പോലും അച്ചാച്ചൻ അറിയത്തില്ല, അത്ര ഉറക്കമാ. ഇത് ആ ടൈപ്പ് ഒന്നുമല്ല, വാരിയല് ഊരി എടുത്തിട്ട് പോലും ആരറിഞ്ഞിട്ടില്ല, ആദം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ സ്ത്രീയെ അവയെ കൊണ്ട് മുമ്പിൽ നിർത്തി, ഉടനെ തന്നെ ഈ പുള്ളിക്കാരൻ ഒരു ഒരു ഹോസ്പിറ്റലിലോ ഒരു മെഡിക്കൽ കോളേജിലോ പോയിട്ടില്ല അസ്ഥിയെ കുറിച്ച് പഠിക്കാനും മാംസത്തെ കുറിച്ച് പഠിക്കാൻ, എങ്ങും പോയിട്ടില്ല. പിന്നെ ഉറങ്ങിക്കിടന്ന താൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ പെട്ടെന്ന് തന്റെ വായിൽ നിന്ന് വരുന്ന നോളജ് സൂപ്പർ നോളജാ. എവിടെ നിന്ന് വന്നു? ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് ഗോഡ്. ഉടനെ പറയുകയാണ്, അസ്ഥിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത പുള്ളി അസ്ഥിയെ കുറിച്ച് പറയുന്നു, മാംസത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത മാംസത്തെ കുറിച്ച് പറയുന്നു. ഉടനെ തന്നെ ഒരു പേരും അങ്ങ് കിട്ടും. ഈ ആദമേ, ആദമേ, നിനക്ക് ഇതൊക്കെ എവിടെന്നാ വരുന്നേ? നീ എവിടെയോ തപ്പിയെടുത്ത് വരികയാ. അല്ല, ഒന്നും തപ്പണ്ട, എന്റെ അകത്ത് വെച്ച സിസ്റ്റം അതാ. ദ ദൈവം എനിക്ക് ഡിവൈൻ ഇമ്പാർട്ടേഷൻ തരുന്നു, ഡിവൈൻ നോളജ് തരുന്നു, ഞാനതങ്ങ് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. ദാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് നീ, നിനക്ക് നാരി ഉമാൻ എന്ന് പേരാവും. എവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നേ? ദൈവം ആദത്തിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ആണത്, ഡിവൈൻ ഇമ്പാർട്ടേഷൻ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഭരണരീതി. ഇതിലേക്ക് ദൈവം നമ്മളെ തിരികെ കൊണ്ടുപോവുകയാണ്, ദൈവം നമ്മളെ തിരികെ കൊണ്ടുപോവുകയാണ്. സ്വയം ഭരണത്തിൽ നിന്ന് ദൈവം വാഴുന്ന മണ്ഡലത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. ആ തിരികെ കൊണ്ടുവരുന്ന പേരാണ് റിപ്പൻഡ്, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം നിന്റെ രാജ്യമല്ല ജനമേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെടുക. റിപ്പൻഡ്, ടേക്ക് യു ടേൺ, ടേക്ക് യു ടേൺ. ദാ ഒരു യു ടേൺ ഇട്ടെങ്ങനെ ഉണ്ട് ഇവിടെ, ടേക്ക് യു ടേൺ. കണ്ടോ, ഒരു ഒരു നീല കളറിൽ ഒരു യു ടേൺ ഇട്ടെങ്ങനെ കണ്ടോ, ടേക്ക് യു ടേൺ. റിപ്പൻഡ്, മാനസാന്തരപ്പെടുക, തിരികെ ഈ വൃക്ഷത്തിന്റെ ഇപ്പുറത്തേക്ക് നീ തിരികെ വാ. ഭരണം, ദൈവം ഭൂമിയെ വാഴുന്നത്, ദൈവരാജ്യം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുന്നവരുടെ ഒരു നേച്ചറാണ് സൗമ്യത. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഡിവൈൻ ഇമ്പാർട്ടേഷനിലൂടെ വേണം, ഡിവൈൻ നോളജ് നമ്മളുടെ അകത്തെ നമ്മുടെ ഹൃദയത്തിൽ ഇമ്പാർട്ട് ചെയ്യും, അതിലൂടെ വേണം ഭരണം നടക്കാൻ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞ പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു വീണ്ടും, ലോകത്തിന്റെ ആത്മാവിനെ അല്ല, വീണ്ടും ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാൻ. ദൈവം നമുക്ക് നൽകിയത്, ദൈവം നമുക്ക് എന്തൊക്കെയോ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നന്മ തിന്മകളെ കുറിച്ച് അറിയണ്ട എന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷെ ഇപ്പൊ ശ്രമിച്ച ഈ സ്പിരിറ്റ് നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്, അത് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. അതായത് നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പറയാണ്, നിങ്ങൾ വീണ്ടും ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാൻ. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്? അപ്പോ ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആദമേ, നീ എങ്ങനെയാ ഈ കോടിക്കണക്കിന് സ്പീഷീസുകൾക്ക് നീ പേരിട്ടത്? ആദം പറയുന്നു, എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്, എന്റെ സൃഷ്ടാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഡിവൈൻ നോളജ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ എന്റെ വായിലൂടെ അത് വിളിച്ചു പറയുമ്പോൾ ഒരു ശിശു എന്നതുപോലെ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിച്ച് അത് വിളിച്ചു പറയുമ്പോൾ, ഇതാ ശിശുക്കളുടെയും മൂലം കുടിക്കുന്നവരുടെയും വായിൽ വെച്ചിരിക്കുന്ന ബല അത് ഈ ഭൂമിയിൽ നടപ്പിലാകും, അത് നടപ്പിലാകും. ഒരിക്കൽ ഡിവൈൻ നോളജ് എനിക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ് എന്റെ ഹൃദയത്തിലേക്ക്, അതിന്റെ പേരാണ് വെളിപ്പാട്. ആദമേ, നീ എങ്ങനെയാ ഉറങ്ങിക്കിടക്കുമ്പോൾ അറിഞ്ഞത്? ആദമേ, നീ എങ്ങനെയാണ് നിന്റെ ഉള്ളിൽ അസ്ഥി ഉണ്ടെന്ന് അറിഞ്ഞത്? ആദമേ, നീ എങ്ങനെയാണ് ഈ മാംസത്തിന്റെ കാര്യം അറിഞ്ഞത്? ആദമേ, എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഈ ഈ നാരി എന്ന് പേരിടണമെന്ന് നീ അറിഞ്ഞത്? വേറൊന്നുമല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ അറിവ് നമുക്ക് കിട്ടുമ്പോ അത് നമ്മൾ വിളിച്ചു പറയുമ്പോ അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ജീവിതം. ഇതാ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളിലൂടെ വാഴുമ്പോൾ ഉണ്ടായ ജീവിതം. എന്നാൽ അനുസരണക്കേട് കാണിച്ച് നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞിട്ടതിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന അനുസരണക്കേട് കാണിച്ചപ്പോ, പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മുടെ സൈഡ് നമ്മൾ മാറി, ഭരണത്തിന്റെ സൈഡിൽ നിന്നും മരണത്തിന്റെ സൈഡിലേക്ക് മാറിപ്പോയി, മരണത്തിന്റെ സൈഡിലേക്ക് മാറി. ഏക മനുഷ്യനാണ് പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണത്തിന്റെ സൈഡാ ഇത്. നമ്മൾ എല്ലാവരും ശരീരത്തിൽ മരണത്തിന്റെ സൈഡിലാണ്. ശരീരം കൊണ്ട് മരണത്തിന്റെ സൈഡാണ്. ഈ മരണത്തിന്റെ സൈഡിൽ നിന്ന് ഭരണത്തിന്റെ സൈഡിലേക്ക് മാറണം. അപ്പൊ ഇവിടെ എന്നാ പറ്റി? ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. അതായത് അത് കഴിച്ചാൽ പിന്നെ നീയാണ് നന്മയും തിന്മയും തീരുമാനിക്കണേ, മനുഷ്യനാണ് പിന്നെ നന്മയും തിന്മയും തീരുമാനിക്കണേ, ദൈവമല്ല. ഭരണത്തിന്റെ മണ്ഡലത്തിൽ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ദൈവമാണ് നന്മയും തിന്മയും തീരുമാനിക്കണേ, മനുഷ്യനല്ല. മനുഷ്യൻ ദൈവം തീരുമാനിച്ച നന്മ അങ്ങ് നടപ്പിലാക്കിയാൽ മാത്രം മതി. അവനൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല, അവന് നടപ്പിലാക്കിയാൽ മതി. തീരുമാനമെടുക്കുന്നത് അവനല്ല, അവന്റെ ഉള്ളിലെ ദൈവമാണ്. ഇതുപോലെയാണ് പുലിയമത്തിൽ നമ്മളോട് പറയുന്നത്, നിങ്ങളല്ല തീരുമാനമെടുക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സംഭവം മാറി. ഇതാ ശ്രദ്ധിച്ചേ, ഈ നന്മ തിന്മകളെ കുറിച്ച് അതിന്റെ വിഷത്തിന്റെ ഫലം കഴിച്ച അന്ന് മുതൽ പിന്നെ മനുഷ്യനാണ് തീരുമാനമെടുക്കുന്നത്. ആരാണോ തീരുമാനമെടുക്കുന്നത് ഒരുവന്റെ ജീവിതത്തിൽ, അത് ആ വ്യക്തിയാണ് അയാളുടെ ദൈവം. ഇപ്പൊ അവൻ തന്നെയായി അവന്റെ ദൈവം. അവന്റെ സെന്ററിൽ അവനാ തീരുമാനമെടുക്കുന്നത് എന്നാ വേണമെന്ന്. അവൻ തീരുമാനമെടുക്കുക. നന്മയും തിന്മയും ആരാണോ തീരുമാനിക്കുന്നത്, ഇത് അവസാനം ന്യായാധിപനായ ഏറ്റവും വലിയ ന്യായാധിപനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവമാണ് ന്യായം വിധിക്കുന്നത്, നന്മയും തിന്മയും. അത്യന്തികമായി ഇതാ മനുഷ്യൻ ഒരു കുട്ടി ദൈവമായി മാറി. ഇത് കഴിച്ചതോടുകൂടെ മനുഷ്യനായി ദൈവം. അവൻ തീരുമാനിക്കും അവന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും. പിന്നെ അവൻ ഈ ഭൂലോകത്ത് കിട്ടുന്ന അറിവുകളിൽ അവൻ ആശ്രയിക്കാൻ തുടങ്ങി. മരണത്തിന്റെ മേഖലയിൽ ലോകത്തിൽ കിട്ടുന്ന അറിവുകളിലാണ് പിന്നെ അവൻ ആശ്രയിക്കുന്നത്. അതുപ്രകാരമാണ് അവന്റെ ജീവിതം. അവൻ അതുപ്രകാരം എങ്ങനെ ജീവിച്ചാലും മരണം അവനെ കീഴടക്കുകയുള്ളു. അപ്പോ ഇവിടെ ജ്ഞാനത്തിന് മൂന്ന് നിലകളാണ്. ഒന്ന്, ഈ ലോകത്തിൽ നാം കാണുന്ന ജ്ഞാനം, നമ്മൾ സ്കൂളിൽ പോയി കോളേജിൽ പോയി ചുറ്റും പോയി ലോകത്ത് ആളുകളിൽ നിന്ന് കേൾക്കുന്നത്, മാതാപിതാക്കന്മാരിൽ നിന്ന് കേൾക്കുന്ന ജ്ഞാനം, അതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം. പിന്നെ വേറൊരു ജ്ഞാനമുണ്ട്, ഈ മനുഷ്യനെ ഈ ഭരണത്തിന്റെ മണ്ഡലത്തിൽ നിന്നും മരണത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയ ഒരുവനുണ്ടല്ലോ, പിശാച്, അവന്റെ ജ്ഞാനം, അതാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. ഹൗവ കേട്ട പ്രസംഗമില്ലേ, ആ ഹൗവ കേട്ട പ്രസംഗമാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. ഭയങ്കര ബുദ്ധിയാണ്, ഗ്ലോറി. ഇനി വേറൊരു ജ്ഞാനമുണ്ട്, അതാണ് ഈ ആദ്യത്തെ ജ്ഞാനം. ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജ്ഞാനം, ഹല്ലേലൂയ. ആ ജ്ഞാനമാണ് പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ ജനത്തോട് സംസാരിക്കുന്നത്. അല്ലാതെ ഈ താഴ്ന്ന ജനത്തിൽ ഇവിടെ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ ജനത്തെ, ഇവിടെ ലോകത്തിൽ കുടുക്കപ്പെട്ട ജനത്തെ കർത്താവ് പറഞ്ഞ പോലെ മാനസാന്തരപ്പെടുവിൻ, ടേക്ക് യു ടേൺ, മെറ്റനോയോ എന്ന് പറഞ്ഞ് അവരെ തിരികെ അവരായിരുന്ന പഴയ ഭരണത്തിന്റെ മണ്ഡലത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ മണ്ഡലത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരികയാണ് യഥാർത്ഥ ദൈവദാസന്മാർ ചെയ്യുന്നത്. ഇതാണ് പൗലോസ് ചെയ്തത്. പൗലോസ് പറയുകയാണ് യേശുക്രിസ്തുവിലെ വിശ്വാസം മാത്രമല്ല, അവിടെ പറയാണ് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും. ദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം. അതിൽ നിങ്ങൾ വിശ്വസിക്കുക. അതിട്ട് എന്തിനാണ്? ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം, തിരികെ വരണം. അതില്ലാതെ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുത്. സുവിശേഷത്തിന്റെ രണ്ട് പാർട്ടും അത് ബാലൻസ് ചെയ്ത് നമ്മൾ പറയുവാനായിട്ട് ഇടയാകണം. എങ്കിലേ ഗുണമുള്ളൂ. തിരികെ വരണം. നിങ്ങളിപ്പോ കേട്ടത് വളരെ ആഴത്തിലുള്ള സംഭവമാണ്, തിരികെ വരണം. ഇതുകൊണ്ടാണ് പൗലോസിന്റെ ഒക്കെ സുവിശേഷ വേദങ്ങളിൽ ആദ്യമേ പറയുന്ന സംഭവം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 20:21. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, വളരെ ആവശ്യമാണ്. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് തിരികെ പോകാനാണ്, ഭരണത്തിന്റെ മണ്ഡലത്തിലേക്ക് തിരികെ പോകണം. അവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോസ്തലപ്രവൃത്തി 20:21 അദ്ദേഹത്തിന്റെ സുവിശേഷീകരണമാണ്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം, ആദ്യ യു ടേൺ എടുക്കണം. യു ടേൺ, മാനസാന്തരം എന്ന് പറയുന്നത് യു ടേൺ ആണ്. മനസ്സുകൊണ്ട് യു ടേൺ എടുക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം. ദൈവം അങ്ങനെ എങ്ങോട്ടാക്കിയാ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും പിന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുള്ള വിശ്വാസവും, ഇത് രണ്ടും വേണം. അതുകൊണ്ട് യേശുള്ള വിശ്വാസം മാത്രം പോരാ, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും യേശുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങൾ അറിയണമല്ലോ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് അറിയണമല്ലോ. ഇതറിയാതെ ഒരു ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത്. എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യേശു സ്വന്തം വാഗോണ്ട് പറയുകയാണ്, ഏക സത്യ ദൈവമായ നിന്നെ, നീ അയച്ച എന്നെ, ക്രിസ്തുവിനെ. രണ്ട് പാർട്ടുണ്ട് അറിയുന്നതാണ് നിത്യജീവൻ, യോഹന്നാൻ 17 പറഞ്ഞേ. അപ്പൊ ഈ രണ്ട് പാർട്ട് അറിയണം, ഇത് രണ്ടും കൂടി കൂടുമ്പോഴേ നിത്യജീവൻ. ഇത് രണ്ടും സുവിശേഷത്തിലുണ്ട്. ഇതിൽ ഒരു ഭാഗം മാത്രം പറഞ്ഞ് യേശുവിന്റെ വിശ്വാസം മാത്രം പറഞ്ഞ് ഈ ലോകത്തിൽ ജനത്തെ നിർത്തി കൈയടിപ്പിച്ച് ആരാധിപ്പിച്ച് ആരാധിപ്പിച്ച് അവരെ ഇവിടെ ഒടുക്കുന്നതല്ല സുവിശേഷം, യഥാർത്ഥ സുവിശേഷം. യേശു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ലോകത്തിൽ നിൽക്കുന്ന നീയെ, മരണത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന നീയെ മാനസാന്തരപ്പെടുക, യൂട്ടേൺ എടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിച്ച് എന്നെ അനുഗമിച്ച് എന്നെ അനുഗമിച്ച് എന്നെ അനുഗമിച്ച് എന്നെ അനുഗമിച്ച് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക. ഇതാ യേശു പറഞ്ഞേ, ഇതാ യേശു പറഞ്ഞേ. ഹല്ലേലൂയ. ബൈബിള് നിങ്ങൾക്കറിയാം, ഈ ബൈബിളിൽ ഇല്ലാത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും, എന്നെ കറക്റ്റ് ചെയ്യണം. അല്ല എങ്കിൽ ഈ ബൈബിൾ അനുസരിച്ച് പോകാൻ എന്റെ സഹോദരങ്ങളെ, ഈ മൂക്കിലെ ശ്വാസം ഉള്ളപ്പോൾ നമുക്ക് അവസരമുണ്ട്, ശ്വാസം നിലച്ചാൽ അവസരമില്ല. ഞാനത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ഒരുവരും പറയുവാനായിട്ട് ഇടയാകരുത്. തിരിച്ചു പോരണം നമുക്ക്, നമ്മളെ ദൈവം റീസ്റ്റോർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും റീസ്റ്റോർ റീസ്റ്റോർ എന്ന് വെച്ചാൽ ഇസ് റീസ് എ പ്രിഫിക്സ്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിന് പ്രിഫിക്സ് ആണ്. അതായത് സ്റ്റോർ, സ്റ്റോർ എന്ന് വെച്ചാൽ കരുതുക, റീ എന്ന് വെച്ചാൽ തിരികെ കരുതുക, ആദ്യമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരികയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. അപ്പോ അതിന്റെ നായകനാണ് യേശു, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നായകൻ. അപ്പൊ ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ, തിരികെ പോകണോ. അപ്പൊ നന്മ തിരുമല കുത്തിര വിഷത്തിന്റെ ഫലം കഴിച്ചപ്പോൾ നമ്മുടെ അകത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്വയം ജീവിതം ആരംഭിച്ചു. നന്മയും തിന്മയും നമ്മളാ തീരുമാനിക്കണേ. എന്താ ബ്രദറെ അങ്ങനെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് തീരുമാനിക്കട്ടെ. അപ്പൊ ഞാനാണ് തീരുമാനിക്കുന്നേ. എന്നാൽ നേരത്തെ ഞാനല്ല തീരുമാനിക്കുന്നത്, ആർത്ത് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ദൈവം തീരുമാനിക്കുന്നു. ദൈവം അത് മനുഷ്യർക്ക് ഇതാ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനാണ് ആത്മാവിനെ തന്നത്. ദൈവത്തിന് പകരം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം, എന്തിനാണ് ആത്മാവിനെ തന്നത്? ദൈവം നമുക്ക് നൽകിയത് അറിവാനാത്രേ, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ദൈവം നൽകിയത്. അതെന്തിനാ അങ്ങനെ അറിയണേ? ആ അറിഞ്ഞിട്ട് വേണം നീ അത് ഭൂമിയിൽ നടപ്പിലാക്കാൻ. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരുന്നത്. അതിന്റെ 9 വാക്യം വായിക്കും, പോലെ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, കണ്ണും ചെവിയും ഇതൊക്കെ ഇവിടെയാ, ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ചിന്തയായി വരാൻ. ദൈവം പറയുക, ഈ സിസ്റ്റമേ അല്ല, ഈ സിസ്റ്റമേ അല്ല, എന്റെ സിസ്റ്റം വേറെയാണ്, ഇതല്ല എന്റെ സിസ്റ്റം. പുയ്യേ, നീ ബിസിനസ് ചെയ്യുന്നത്, നീ ജോലി എടുക്കുന്നത്, നീ മറ്റു പലതും ചെയ്യുന്നത് കണ്ണിലൂടെ കണ്ട് ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ ചിന്തിച്ച് ഇതാ ആ പുറമേയുള്ളതിൽ ആശ്രയം വെച്ചിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്റെ സിസ്റ്റം ഇങ്ങനെ ഒന്നുമല്ല. നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, നിന്റെ ഹൃദയം നിരൂപിച്ചിട്ടുമില്ല. കാരണം നിന്റെ ഹൃദയം നിരൂപിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമാണ്. ഹൃദയം നിരൂപിക്കുന്നത് പിന്നെ ഹൃദയം നിരൂപിക്കുന്നതാണ് വായിലൂടെ സംസാരിക്കുന്നത്. പക്ഷെ നിനക്കിതൊന്നും ഈ സിസ്റ്റമേ അല്ല എന്റെ സിസ്റ്റം. പിന്നെ അടുത്ത് പറയാണ്, നമുക്കോ, ഗ്രൂപ്പ് വേറെ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്കോ. ആ ഗ്രൂപ്പിലാണോ പ്രിയ സഹോദര, ആ ഗ്രൂപ്പിലാണോ? അതോ ലോകത്തിൽ കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ടു, ലോകത്തിലെ ആ ഗ്രൂപ്പാണ് ഞാൻ, ലോകത്തിലെ ഈ ഗ്രൂപ്പാണ് ഞാൻ, ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പും അല്ല. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരാ, ദൈവത്തിന്റെ മക്കളാ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ ആത്മാവിന്റെ കാര്യം പറയുന്നേ, അവിടെ പറയാണ് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദിസ് ഈസ് ഡിവൈൻ ഇമ്പാർട്ടേഷൻ. വെളിപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്ന് പറയണേ. വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 12 വാക്യം പറയാണ്, ഇതാ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, നേരത്തെ ലോകത്തിന്റെ ആത്മാവിനെ ആയിരുന്നു, ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം, ശ്രദ്ധിച്ചേക്ക്, ദൈവം നമുക്ക് നൽകിയത്. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാന്നേ. ഏ, ദൈവം എനിക്കൊന്നും നൽകുന്നില്ല. ഇല്ല കുഞ്ഞെ, ദൈവം നിനക്ക് നൽകുന്നുണ്ട്. അതിനുവേണ്ടി അതിനെ സൃഷ്ടിച്ചേ. ഈ ഭൂമിയിലെ ഒരു പാർട്ട് അലങ്കരിക്കാൻ ദൈവം നിന്നെ മുൻ നിയമിച്ചു കഴിഞ്ഞു. പക്ഷേ നിനക്ക് ദൈവം നൽകിയത് അറിയാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം കുഞ്ഞെ നിന്റെ ഉള്ളിൽ അതിന്റെ പൂർണ്ണ രീതിയിൽ നടക്കുന്നില്ല. നീ വീണ്ടും ജനിച്ച വ്യക്തിയാണ് ഞാൻ പറയുന്നത്, പൂർണ്ണ രീതിയിൽ നടക്കുന്നില്ല. അവിടെ പറയാണ് ഇതാ നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. ആദത്തിന് നൽകിയപ്പോഴാണ് ആദം ഇതൊക്കെ വിളിച്ചു പറയുന്നേ. ആദത്തിന് നൽകിയപ്പോഴാണ് ആദം മൃഗങ്ങളുടെ പേര് വിളിച്ചു പറയുന്നേ. ആദത്തിന് നൽകിയപ്പോഴാണ് ആദം മനസ്സിലായത് എന്റെ ഉള്ളിൽ അസ്ഥിയുണ്ട്, ഇതാ എന്റെ അസ്ഥിയാണ് ഊരിയത്, ഇതാ എനിക്ക് എന്റെ ഉള്ളിൽ മാംസമുണ്ട്, ഇതാ അതാണ് ദൈവം അവിടെ മാംസം വെച്ചു പിടിപ്പിച്ചത്, ഇതാ ഇവളുടെ പേര് നാരി എന്നാണ്, സ്ത്രീ എന്നാണ്. ഇതൊക്കെ ആദത്തിന് എവിടുന്ന കിട്ടിയത്? ആദത്തിന് നൽകിയതാ ദൈവം തന്റെ ആത്മാവിനാൽ നൽകിയതാ. അത് ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, ഒരു മെഡിക്കൽ കോളേജിലും പോയി അസ്ഥിയെ കുറിച്ച് പഠിച്ചിട്ടില്ല, മാംസത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇതെല്ലാം നൽകിയതാ, നൽകിയത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. അതെന്ത് ചെയ്യണം? നാം അറിയണം, നാം അറിയണം, ആ നാം അറിയണം. ഹല്ലേലൂയ. നാം അറിയണം. ഹല്ലേലൂയ. ഇതുകൊണ്ടാ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ കർത്താവ് പറയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തൊന്ന് ചേവിയുള്ള അവാൻ കേൾക്കട്ടെ, കേൾക്കട്ടെ. അങ്ങനെ നാം അറിയണേ. പക്ഷെ ആ ചെവി ഇന്നത്തെ ലോകാനുരൂപമായ സുവിശേഷം കൊണ്ട് ജനത്തിനുള്ളിൽ രൂപപ്പെടുന്നില്ല. അവര് ദൈവദാസന്മാരെന്ന് പറയുന്നവരെ കേൾക്കാൻ മാത്രമേ രൂപപ്പെടുന്നുള്ളൂ. അവര് പറയുന്ന ഗ്രൂപ്പുകാരനാകാനേ അത് രൂപപ്പെടുന്നുള്ളൂ. ഞാൻ ഇന്ന ഗ്രൂപ്പാ, ഇന്ന സംഘടനയാ, നോ 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 നോ, ഞാൻ ഇവിടെ പോകില്ല. അത് മറ്റേത്, അത് ടി പി എം, ഞാൻ പോകില്ല, ഞാൻ എ ജിയാ. ഓ സി, ആ ഗ്രൂപ്പിസ, ലോകത്തിലെ ഗ്രൂപ്പിസ് അതിൻ്റെ ഉള്ളിൽ അടിച്ചു കിട്ടു. എ ജി സ്പിരിറ്റും ടി പി എം സ്പിരിറ്റും കത്തോലിക്ക സ്പിരിറ്റുകളും അടിച്ചിവിടെ ഇട്ടിരിക്കുക. മക്കളെ, ഇതൊക്കെ പോട്ടെ. ദൈവം നൽകിയത് നമുക്കറിയാൻ തക്ക വണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ കുഞ്ഞെ നീ പ്രാപിച്ചിട്ടുണ്ടോ? ആ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകിയ നീ അറിയണം. കാരണം നിന്നെ ഒരു പർപ്പസിലേക്കാണ്, ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരത്തിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. അവസാനം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ ഭൂമിയെ നീ വാഴണം. ഒരു സ്ഥാപനത്തിൽ ഒരു ഡയറക്ടർ ഒരു സൂപ്പർവൈസറിനെ ഒരു മാനേജറെ നിയമിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവ ഇതാ ഭൂമി എന്ന ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ മാനേജറായി ഭരണാധികാരിയായി എന്നെയും നിങ്ങളെയും ഇതാ നിയമിച്ചാക്കി വെച്ചിരിക്കുമ്പോ ആ ഡയറക്ടറെ കേട്ട് വേണം മാനേജർ പ്രവർത്തിക്കാൻ. ഇതുകൊണ്ടാണ് പറയുന്നത് ഡയറക്ടർ ഇതാ മാനേജറെ നിനക്ക് നീ തോന്നിയതുപോലെ ഒന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ടർ പറഞ്ഞത് നീ അങ്ങ് മാനേജ് ചെയ്താൽ മതി, നീ തോന്നിയതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവമോ, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയോ പ്രാപിച്ചത്. പക്ഷെ ഇത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ഇതാ അത് ഞങ്ങൾ മനുഷ്യ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല, മനുഷ്യ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല. മനുഷ്യ ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇന്ന് എന്നായിരിക്കും പ്രസംഗിക്കണേ? ആ വ്യക്തി പ്രസംഗിക്കുന്ന ഇന്ന് മുഴുവൻ കോവിഡ് 19 ബ്രദർ, കോവിഡ് 19 ബ്രദർ, ലോക്ക്ഡൌൺ, കോവിഡ് 19. അത് മാനുഷിക ഞാൻ ഉപദേശിക്കും. അതാണ് പേപ്പർകാർ പറയുന്നത്, അതാണ് ടി വിക്കാർ പറയുന്നത്, അതാണ് ലോകക്കാർ പറയുന്നത്. പക്ഷേ പൗലോസ് പറയാണ് ഞങ്ങൾ അങ്ങനെയല്ല, മാനുഷിക ഞാൻ ഉപയോഗിക്കുന്നതല്ല. ഇതാ അവിടെ പറയാണ് ആത്മാ ഉപദേശിക്ക, അത് ഞങ്ങൾ മനുഷ്യ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാ ഉപദേശിക്കുന്ന വചനങ്ങളാൽ, ആത്മാവ് തരുന്ന വചനങ്ങളാൽ. മക്കളെ, നമുക്കത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ആത്മാവ് തരുന്ന വചനങ്ങളാൽ. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. ഇത് ആത്മീകന്മാർക്കേ മനസ്സിലാവൂ, അല്ലാത്തവർ മനസ്സിലാകത്തില്ല. അല്ലാത്തവൻ വിചാരിക്കും ഇതെന്തൊരു ഘോഷത്വമാണ്, കാരണം സ്പിരിറ്റ് വേറെയാണേ, സ്പിരിറ്റ് വേറെ. ആർക്കും മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം, ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം ഒരു ദൈവദാസൻ അദ്ദേഹം കുറച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറയാം, നിങ്ങൾ പറഞ്ഞതാണെന്ന് എനിക്ക് യാതൊരു ഒന്നും മനസ്സിലാകുന്നില്ല. അത് കുഴപ്പം വേറൊന്നുമല്ല, ബൈബിള് പറയുന്നു അവർക്കത് മനസ്സിലാവില്ല, അവർക്കത് മനസ്സിലാകത്തില്ല. സ്പിരിറ്റ് വേറെയാണ്. നിങ്ങൾ വളരെ താല്പര്യത്തോടെ ആ ദൈവദാസനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്താ ഇതാ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജനത്തെ രക്ഷിക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചാൽ ഈ പറയാം, നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. വേറെ ഒന്നുമല്ല, ബൈബിള് പറയുന്നത് മനസ്സിലാകത്തില്ല. അവരെഴുതിയിരിക്കുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. അത് കൈക്കൊള്ളാൻ പറ്റത്തില്ലെന്നേ, അത് അവർക്ക് ഭോഷത്വം. ഇതെന്തൊക്കെയാ പറയണേ? അത് അവന് ഭോഷത്വമാണ്. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമില്ല. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതും ഇല്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട സിസ്റ്റർ ഈ ക്ലാസ് ഇനിയും തുടരും, കാരണം ഇതുകൊണ്ട് അവസാനിക്കുകയില്ല. നിങ്ങൾ ചിന്തിക്കും, ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇത് അതിന്റെ ഒരു ഭാഗം തന്നെയായിട്ട് കൂട്ടിക്കോ, പക്ഷേ ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി ആയ ഒരു ടൈറ്റിലായിട്ട് നമുക്ക് ഇതിനെ വെക്കേണ്ടതായിട്ട് വരും. കാരണം അതായത് ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക, ഒരു പാസഞ്ചർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, പാസഞ്ചർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്പ്രസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പാസഞ്ചർ നിൽക്കും അല്ലേ, എന്നിട്ട് എക്സ്പ്രസ്സിനെ കടത്തി വിടുന്ന ശേഷം വീണ്ടും പാസഞ്ചർ പോകും. ഇതേപോലെ നമ്മുടെ മെയിൻ ടൈറ്റിൽ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ദൈവം കൊണ്ടുവരുന്ന ചില എക്സ്പ്രസ്സുകളാണിത്. ആ എക്സ്പ്രസ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കാരണം നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടവരല്ല. നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്ത് നമ്മുടെ അപ്പൻ അപ്പച്ചൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതുപോലെ തീരേണ്ടവരല്ല. നമ്മൾ നിത്യമായും ബിസിനസ് ചെയ്യേണ്ടവരാ. അതാണ് കർത്താവ് യേശു ചെയ്ത ഫാദേഴ്സ് ബിസിനസ്. തൻ്റെ 12-ാമത്തെ വയസ്സിലെ പ്രസംഗം, ഐ കെയിം ടു ഡു മൈ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞ ആ ഒരു തലം ഈ പ്രിയ സഹോദരൻ മനസ്സിലാക്കി. ആ ഫാദേഴ്സ് ബിസിനസ് ആണ് ഇതാ പിതാവിന് വേണ്ടി പിതാവിന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയെ വാഴുക. അതിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ പ്രാകൃത മനുഷ്യൻ ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം അവൻ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തിന്റെ നിപ്പുറം ജീവിക്കുന്ന, മരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യൻ. ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും ജനിച്ച് അവന്റെ ആത്മാവ് ദൈവരാജ്യത്തിലാണ്, പക്ഷെ അവന്റെ ദേഹി അവിടെ എത്തിയിട്ടില്ല. ദേഹിയോ അല്ലെ ഹൃദയം ഓരോ നിമിഷവും ഇതാ കർത്താവിനെ അനുഗമിച്ച് ഇതാ ഈ വൃക്ഷത്തിന്റെ അപ്പുറത്തുനിന്ന് സ്വയംഭരണ ജീവിതത്തിൽ നിന്ന് തനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രവർത്തിക്കുക. വളരെ ആഴമേറിയ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായത്. അപ്പോ ഇത് ഈ ഒരു തലമാണ്, മീക്ക്നെസിന്റെ ഭാഗമാണ്. മീക്കായിട്ടുള്ള വ്യക്തികൾക്കാണ് അവിടെ എത്തുവാൻ പറ്റുകയുള്ളൂ, ഈ ഭരണം ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം. അത് നമ്മൾ ദൈവം അനുവദിക്കുന്ന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കൂ. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ മോശം മാത്രമല്ല, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അപ്പൊ എനിക്ക് എന്നാ ഉണ്ട്? എനിക്കുണ്ട് അതേ സ്വഭാവം, എനിക്കുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുക, എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കും. അപ്പോ ആ പഠിത്തമൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുന്നു. അടുത്ത സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കുക മോശയെ യേശുവിനെ കുറിച്ചൊക്കെ. ഇതാ അവരൊക്കെ ഭരണമായിരുന്നു. യേശുവിന്റെ ഒരു പ്രതീകമായ നിഴലായിട്ടാണ് മോശയെ വെച്ചിരുന്നത്. എന്നാൽ ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നായകനായ കർത്താവായ യേശു. നിഴലിന്റെ നായകൻ മോശയാണെങ്കിൽ ഇതാ പൊരുളിന്റെ യാഥാർത്ഥ്യത്തിന്റെ ബോഡിയുടെ നായകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തകൾ നമ്മളെ വാഴുവാനായിട്ട് അടിയാകട്ടെ. ഇപ്പൊ ഈ ഇന്ന് നിങ്ങൾ കേട്ട ചിന്തകൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുക. ആ ഡിവൈൻ നോളജിലുള്ള ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ദൈവം നമുക്ക് അകത്തുനിന്ന് ചിന്തകൾ തരും, അത് നാം വിളിച്ചു പറയും, അത് ആ സിറ്റി സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തോട് കൂടെ, ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാം. ദൈവം നമുക്ക് നൽകിയത് അറിവാനായി, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്, ആ അറിവിലൂടെയുള്ള ജീവിതമാണ് ഇനി നമുക്ക് ആവശ്യം. ഇതാ അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്തെടുത്താൽ മതി. കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടില്ലേ, ചോറ് തിന്നുന്നത് പോലെ ലോകത്തിലെ ഇൻഫർമേഷൻ എടുക്കരുത്, പകരം ഒരു അച്ചാറ് തൊട്ട് കൂട്ടുന്നത് പോലെ മാത്രം ലോകത്തിന്റെ ഇൻഫർമേഷൻ. കഴിയുമെങ്കിൽ ടൈറ്റിൽ മാത്രം പറയുന്ന, അത്യാവശ്യം ഉണ്ടെങ്കിൽ അതും ടൈറ്റിൽ മാത്രം പറയുന്ന വാർത്തകൾ കേൾക്കുക. ടൈറ്റിൽ മാത്രം ഡീപ്പിലേക്ക് പോകാനായിട്ട് പോകണ്ട. കാരണം ഡീപ്പിലേക്ക് ദൈവസന്നിധിയിൽ പോവുക, പിന്നെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും സ്വന്തം ബുദ്ധിയെ നമ്മൾ ആശ്രയിക്കരുത്, സ്വന്തം ബുദ്ധിയെ ഉപയോഗിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തം ബുദ്ധിയെ ഉപയോഗിക്കുക, കണ്ണിനെ ഉപയോഗിക്കുക, കാതിനെ ഉപയോഗിക്കുക, കൈയിനെയും കാലിനെയും ഒക്കെ ഉപയോഗിക്കുക. ഇവയൊന്നും നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മുടെ ആശ്രയം മുഴുവൻ ദൈവമായിരിക്കണം. അപ്പോൾ ഒരു പുതിയൊരു ജീവിതശൈലി നമ്മൾ കേട്ടില്ലേ? ഇതാ, നമ്മൾ നന്മകളും തിന്മകളും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് ചിന്തകൾ തരും, ഡിവൈൻ നോളജ്, അത് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ മതി. ഇനിയൊരു ചോദ്യം, പണ്ടൊരിക്കൽ സഭയോട് ചോദിച്ചൊരു ചോദ്യമാണ്, വീണ്ടും ഒന്ന് ചോദിക്കാം. ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷനായിട്ട് വിടുകയാണ്. അപ്പം നമ്മൾ നന്മയും തിന്മയും തിരിച്ചറിയണ്ട എന്ന് ദൈവം ആദിയിലെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നന്മ തിരുമലം പ്രതിവർഷത്തിന്റെ ഫലം അറിയ നീ കഴിക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പറയുന്നു, കട്ടിയായ ആഹാരം നന്മ തിരുമകളെ തിരിച്ചറിയുവാൻ തലക്കത്താൽ അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയമുള്ളവർക്കേ കഴിയൂ. അതെന്താ ഇങ്ങനെ ചോദ്യം? ഉത്തരം നിങ്ങൾ ധ്യാനിക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യട്ടെ. എപ്പോഴും റെഡിമെയ്ഡ് ഡ്രസ്സിൽ പോയി റെഡിമെയ്ഡ് എടുത്ത് ഉടുപ്പെടുത്തുന്നത് പോലെ എടുത്തിടാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു ഫോർ ദ ഡിവൈൻ നോളജ് that you gifted to us, daddy. ദൈവരാജ്യത്തിലെ ആ പ്രവർത്തന രീതി അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദി. ദൈവരാജ്യത്തിലെ ആ പ്രവർത്തന രീതി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോ ഞങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ഒരാവശ്യമില്ലായിരുന്നുവെന്ന്, പകരം അങ്ങ് ക്രിസ്തുവിന്റെ ഉള്ളിൽ ജീവിച്ച് ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ ജീവിച്ച് അങ്ങ് ഞങ്ങൾക്ക് ഡിവൈൻ നോളജ് ആത്മാവിന്റെ ആ ഇമ്പാർട്ടേഷനിലൂടെ തരുന്നുവെന്നും വെളിപ്പാടിലൂടെ തരുന്നുവെന്നും അത് ഞങ്ങൾ അറിഞ്ഞ് അങ്ങ് തന്ന ശരീരത്തിലൂടെ അത് പ്രാവർത്തികമാക്കണമെന്നും ആയിരുന്നു എന്നുള്ള ആ തലം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. ഞങ്ങൾ സ്വയമേ ഒന്നും ചെയ്യുകയല്ല എന്നോ അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യുകയാണ് എന്നോ പറഞ്ഞു തന്നതിനായി നന്ദി. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തന്റെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കി ഞങ്ങൾക്കും പറഞ്ഞു തന്നു, ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ഞാൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വമായിരുന്നു ലോകത്തിലുണ്ടായിരുന്നത്, അവിടെ ഞാനായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, എന്നാൽ ഇനി ഞാനല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എന്നിലൂടെ ജീവിക്കുന്നു ക്രിസ്തുവാണ്, തീരുമാനമെടുക്കുന്നത് ക്രിസ്തുവാണ്, നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ഞാനല്ല. എന്നാൽ ക്രിസ്തു ഒരു യഥാർത്ഥ മനുഷ്യന്റെ വഴി ഞങ്ങൾക്ക് ഭൂമിയിൽ വന്നപ്പോൾ കാണിച്ചു തന്നു. കഥാവേ നന്ദി. ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, സ്വയത്തിന്റെ മണ്ഡലത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വയമായി പ്രസ്താവിക്കുന്നതുമല്ല, പിന്നെ എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ടോ തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ആ പിതാവ് തരുന്ന ഡിവൈൻ റവലേഷൻ, ആ വെളിപ്പെടുത്തലുകൾ ഞാനിതാ ഈ ശരീരം ഉപയോഗിച്ച് വിളിച്ചു പറയുന്നതേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥ ഒരു മനുഷ്യന്റെ പ്രവർത്തന രീതി ദൈവം വച്ചിരുന്നത്. ഇന്ന് അതിലേക്ക് ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്, റീസ്റ്റോർ ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ദൈവിക പ്രവർത്തനത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ റീസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സമർപ്പിക്കുന്ന മക്കൾക്കായ സ്തോത്രം. പ്രിയ മക്കളെ, നിങ്ങൾക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ? മടങ്ങി വരാൻ താല്പര്യമുണ്ടോ? ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ഭരണം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക, നീ യു ടേൺ എടുക്കുക, നീ തിരിച്ചു വരിക. അങ്ങനെ നീ യു ടേൺ എടുത്ത് തിരിച്ചു വരാൻ നോക്കുമ്പോൾ അതിന് വഴിയില്ല. കുഴപ്പമില്ല മോനെ, കാൽവരിയിൽ ഞാൻ വഴി തുറന്നിട്ടുണ്ട്, എന്നെ അനുഗമിച്ച് ഇങ്ങ് പോന്നാൽ മതി. അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ പിതാവിന്റെ അടുക്കിലെത്തും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാനാകുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കിലെത്താം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ മുമ്പിൽ വരച്ച് കാണിച്ചു. ഇനി നമുക്ക് ഒഴികഴിവില്ല, ഈ താല്പര്യം എൻ്റെ ഉള്ളിൽ ജനിക്കണമേ. ഈ ലോകത്തെ എന്നെ മയക്കിയ, എന്നെ കുടുക്കിയ ഈ ലോകത്തിന്റെ ആ മാസ്മരിക ശക്തിയെ വിട്ടിട്ട് എന്റെ കർത്താവിന്റെ ആ പാദങ്ങളെ പിന്തുടർന്ന് പിതാവിന്റെ അടുക്കൽ എത്തുവാൻ. ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, ഇതാ വീണ്ടും അങ്ങയുടെ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി. അങ്ങ് തന്ന ഡിവൈൻ നോളജിനായി നന്ദി. ഇതൊന്നും ഞങ്ങളിൽ നിന്നല്ലല്ലോ കർത്താവേ, അങ്ങ് ഞങ്ങളിലൂടെയാണല്ലോ. പ്രിയ പിതാവേ, കുഞ്ഞുങ്ങൾ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ, ദുഷ്ടന്റെ പിടിയിൽ പെട്ടുപോകാതെ കർത്താവേ അങ്ങയുടെ ശക്തിയേറിയ വചനത്താൽ അവരെ പിടിച്ച് അങ്ങയുടെ മാറോട് ചേർക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദുഷ്ടന്റെ ചങ്ങലകൾ തകർന്ന് വീഴുന്നതിനായി സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അങ്ങ് ചേർക്കുന്നതിനായി നന്ദി. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ കർത്താവേ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിഷാദ രോഗങ്ങളാൽ കർത്താവേ ഭാരപ്പെട്ട, കർത്താവേ ധനപരമായി കർത്താവേ ഭാരപ്പെട്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടല്ലോ, അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ പരിഹാരം അവരുടെ മേല് കർത്താവേ അങ്ങ് അയക്കണമേ. അതിന് ഞങ്ങളെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത്, ആ രീതിയിലൊക്കെ ഉപയോഗിക്കുവാന്നൊക്കെയാണ് അങ്ങ് ഞങ്ങളെ ഹൃദയത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനം തങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സൗഖ്യം ഇപ്പോൾ പ്രാപിക്കട്ടെ. കർത്താവിന്റെ അടിപ്പടലുള്ള സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുക. ആ രോഗശക്തികളോട് വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. ഈ ബോഡി കർത്താവിൻ്റെതാണ്, ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ്, കർത്താവ് ബോഡിക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ മരുന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ ജനം സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലോർഡ്, ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് മനോഹരമായി തന്റെ ചിന്തകൾ നമ്മളോട് പങ്കുവച്ചു. എന്തിനാണെന്നറിയാമോ? പുതിയൊരു അറിവ് കൊണ്ട് അവസാനിക്കാനല്ല, നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക്, അറിവിലേക്ക് മാത്രമല്ല, ആ അറിവിലൂടെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിത്രം മാറാതെ കിടക്കട്ടെ. ഞാൻ എൻ്റെ മടക്കയാത്രയുടെ ഒരവസ്ഥയിലാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ദൈവം പ്രവർത്തിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇത് അനുഗ്രഹമെങ്കിൽ മറ്റ് സഹോദരങ്ങൾക്ക് ഇത് പങ്കുവച്ചാട്ടെ. അങ്ങനെ ദ ഗ്രേറ്റ് കമ്മീഷൻ നിങ്ങൾക്കും ഭാഗമാക്കാം. നിങ്ങൾ താഴെ എഴുതുന്ന ആമേൻ, ഹല്ലേലൂയ, അതൊക്കെ നല്ലതാ, തുടർന്ന് എഴുതിയാട്ടെ. പക്ഷെ അതുകൊണ്ട് ആരും ഗ്രേറ്റ് കമ്മീഷൻ ചെയ്യുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഗ്രേറ്റ് കമ്മീഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തവസ്ഥയാണ് ഈ സന്ദേശം കേട്ടപ്പോൾ ഉണ്ടായത്, അത് ഈ താഴെ എഴുതിയിട്ട് സഹോദര സഹോദരി ഈ സന്ദേശം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് അനുഗ്രഹമാണെന്ന് എഴുതിയാൽ നിങ്ങൾ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമായി തീരുകയാണ്. അപ്പം നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അപ്പം നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ആ ഒരു ബുദ്ധിയുടെ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഗ്ലോറിയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാവുന്നത്. ഒരു സോളിന്റെ വില സർവ ലോകത്തെക്കാളും വലിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.